ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതകൃപയാൽ നമുക്ക് വീണ്ടും വീണ്ടും വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അവസരം ലഭിക്കുന്നതുകൊണ്ട് വലിയ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഈ തിരുവചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള ആയുസ് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള ആരോഗ്യം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള ശബ്ദം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള ഭാഷ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ദാനം, ദാനം മാത്രം, എല്ലാം കൃപ, കൃപ മാത്രം. ദൈവത്തിന് സ്തോത്രം. നാം ഓരോ ദിവസം എഴുന്നേൽക്കുന്നത്, പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യനായ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചലനവും കാണുന്നു. നമ്മുടെ ഓരോ ചിന്തയും അറിയുന്നു. നമ്മുടെ നിരൂപണം അവിടുന്ന് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ ലഭിക്കുന്ന വിലപ്പെട്ട സമയമാണിത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചത് യിരെമ്യാ പ്രവാചന പുസ്തകം 17:5 പിന്നീട് 7 വായിച്ചത്. 5 ആദ്യം വായിക്കാം.
മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി
ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 17:7 എന്ന് പറയുന്നു,
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ
വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല.
അതിൻ്റെ ഇല പച്ചയായിരിക്കും.
വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
സ്തോത്രം. ശപിക്കപ്പെട്ടവനാര്, ഭാഗ്യവാനാര് എന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഭാഗമാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഭാഗ്യവാൻ ആരാണ്? ഭാഗ്യവാൻ, ദൈവത്തിന് സ്തോത്രം. ആരാണ് ഭാഗ്യവാനെന്ന് വാസ്തവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 1 വായിക്കാം. 1:1 മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം.
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
സ്തോത്രം.
അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.
എന്താണ് പറഞ്ഞത്? നടപ്പ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, നിൽപ്പ് പാപികളുടെ വഴിയിൽ നിൽക്കാതെ, ഇരിപ്പ് പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ. സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക, പാപികളുടെ വഴിയിൽ നിൽക്കാതിരിക്കുക, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതിരിക്കുക. സ്തോത്രം. നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്, ഇത് മൂന്നും സൂക്ഷിച്ചാൽ നാം ഭാഗ്യവാനായി തീരും. ഓർക്കുക, നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? നമ്മുടെ ഇരിപ്പ് എങ്ങനെയാണ്? ഇരിപ്പ് എവിടെയാണ്? നമ്മുടെ നിൽപ്പ് എവിടെയാണ്? നമ്മുടെ നിൽപ്പ് എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനാകണമോ? സംഘത്തിനക്കാരൻ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാവും പകലും ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കുന്നു. അവൻ്റെ നടപ്പ് അവൻ ക്രമീകരിക്കും, അവൻ്റെ ഇരിപ്പ് അവൻ ക്രമീകരിക്കും, അവൻ്റെ നിൽപ്പ് അവൻ ക്രമീകരിക്കും. എല്ലാറ്റിലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കും, സൂക്ഷ്മതയുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അവന് രാവും പകലും ധ്യാന വിഷയം ദൈവത്തിൻ്റെ വചനം. ഉള്ളിൽ തീ കത്തുന്നത് പോലെ വചനം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. വചനം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ നടപ്പ് എങ്ങനെയാണ്? എൻ്റെ നിൽപ്പ് എവിടെയാണ്? എൻ്റെ ഇരിപ്പ് എവിടെയാണ്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്? രാവും പകലും എന്നെ ദൈവത്തിൻ്റെ വചനം നയിക്കുന്നുണ്ടോ, വചനവിരുദ്ധമായി എന്തെങ്കിലും എന്നിൽ വരുന്നുണ്ടോ? നാം ചിന്തിച്ചു നോക്കുക. സ്തോത്രം. വചനവിരുദ്ധമായി ദൈവം ഒരുവനെയുള്ളൂ, നിത്യനായ ദൈവം ഒരുവനെയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു ഒരുവനെയുള്ളൂ, പരിശുദ്ധാത്മാ ഒരുവനെയുള്ളൂ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസപിതാവായ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ ഈ കാലങ്ങളിൽ ചില ആളുകൾ പറയുന്നു, അബ്രഹാം പിതാവ് കഴിഞ്ഞാൽ വിശ്വാസികളുടെ പിതാവ് ഞാനാണ്, എൻ്റെ വിശ്വാസം നിങ്ങൾ അനുകരിച്ചാൽ മതിയെന്ന്, എൻ്റെ വിശ്വാസം ലഭിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. എന്ത് വലിയ വിഡ്ഢിത്തമാണ് പറയുന്നത്! വാസ്തവത്തിൽ അതെല്ലാം ദൈവദൂഷണമാണെന്ന് പറയുന്നവർ അറിയുന്നുണ്ടോ? ആവോ, ഞാൻ ഭയപ്പെടുന്നു. അബ്രഹാം പിതാവ് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളുടെ പിതാവ് ഞാനാണെന്ന് പറയത്തക്കവണ്ണമുള്ളതായ മൗഢ്യം ഒരാൾക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭയാനകമായ അവസ്ഥയിലാണ് ആ മനുഷ്യൻ്റെ ഹൃദയം ഇരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കേട്ടാൽ പേടി തോന്നും, എന്തെല്ലാം അബദ്ധങ്ങളിലാണ് മനുഷ്യൻ കുടുങ്ങി കിടക്കുന്നത്. എന്നാൽ എന്താണ് തിരുവചനം പറയുന്നത്? എപ്പോഴും വചനം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം തൻ്റെ രാവും പകലും ധ്യാനമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം എപ്പോഴും കത്തി നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുഖ്യസ്ഥാനമുണ്ടോ? സ്തോത്രം. ഏതൊരു കാര്യവും വചനപ്രകാരം നിങ്ങൾ അളന്നു തൂക്കി നോക്കുന്നുണ്ടോ? വചനപ്രകാരം നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതഗതികൾ വചനപ്രകാരമാണോ? എൻ്റെ വാക്കുകൾ വചനപ്രകാരമാണോ? എൻ്റെ സംസാരത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും വരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുകയോ വചനത്തെ അവഹേളിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും എൻ്റെ നാവിലോ എൻ്റെ ചലനത്തിലോ വരുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ മറികടന്നു പോകുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? വചനവിരുദ്ധമായി എന്തെങ്കിലും ഏതെങ്കിലും സംസാരത്തിലോ ചിന്താഗതികളിലോ വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇതെങ്ങനെ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കരുത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. രാത്രി ഉറക്കത്തിൽ പോലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ പോലും വചനമുള്ളതായിരിക്കണം, വചനം നിറഞ്ഞതായിരിക്കണം. അത് നമുക്കുണ്ടാക്കാൻ പറ്റുകയില്ല. പകൽ സമയത്ത് നാം വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനത്തിൽ നിൽക്കുന്നെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിൽ ആ വചനം നമ്മോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മെ നയിച്ചുകൊണ്ടിരിക്കും, വചനം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം ദൈവത്തിൻ്റെ വചനം. തിരുവചനം പറയുന്നു, ഇബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഇബ്രായ ലേഖനകർത്താവ് പറയുന്നത് എന്താണ്? നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. 4:12.
ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും ഊർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു.
ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിയും മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് കൊള്ള കണ്ടു കിട്ടിയതിനെ പോലെ ഞാൻ ആനന്ദിക്കുന്നു എന്ന്. കൊള്ള കണ്ടു കിട്ടിയതിനെ പോലെയുള്ള ആനന്ദം. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയ കൊള്ള കണ്ടു കിട്ടിയതിനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കർത്താവിന് സ്തോത്രം. 119 സങ്കീർത്തനം വചനത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും വിളിച്ചറിയിക്കുന്ന സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനം ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രായോഗികമായ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ എന്നും ബൈബിൾ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നും ബൈബിൾ വായിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ വെറുതെ ഓടിച്ച് വായിച്ച് പോവുകയല്ല, വായിച്ച് ധ്യാനിക്കണം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് കുടുംബപ്രാർത്ഥനയിൽ ബൈബിൾ വായന വേണം, തീർച്ചയായിട്ടും വേണം. അത് ക്രമപ്രകാരം മുറയ്ക്ക് വായിക്കണം. എന്നാൽ അതിന് പുറമെ നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ട് നിങ്ങൾ തനിയെ ഇരുന്ന് അത് വേദപുസ്തകത്തിൽ ഒരധ്യായം കഴിഞ്ഞാൽ അടുത്ത അധ്യായം, അടുത്ത അധ്യായം, അങ്ങനെ ക്രമപ്രകാരം വായിക്കണം. അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ച് തീർത്താൽ പിന്നെ വീണ്ടും തുടങ്ങണം. അങ്ങനെ ബൈബിൾ നിങ്ങൾ മുഴുവൻ വായിക്കണം, ധ്യാനിക്കണം, അർത്ഥമറിഞ്ഞ് വായിക്കണം, സമയമെടുത്ത് വായിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, ഞാൻ എം എ ഡിഗ്രി പരീക്ഷ എഴുതാൻ എറണാകുളം മഹാരാജ് കോളേജിൽ ഞാൻ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ വേദപുസ്തകം വായിക്കുമായിരുന്നു. അന്ന് എറണാകുളം സെൻറ്റ് പീറ്റേഴ്സ് പള്ളിമേടയിൽ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്, അവിടെയാണ് ഞാൻ താമസിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചു, വലിയ കൊള്ളകെട്ടിയവനെ പോലെ ഞാൻ എൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. വചനം വായിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ വചനം വായിച്ച് ധ്യാനിച്ചത് എൻ്റെ പരീക്ഷയുടെ ദിവസങ്ങളിലായിരുന്നു. കർത്താവിന് സ്തോത്രം. പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്, ധാരാളം പഠിക്കാനുണ്ട്. എന്നാൽ ഞാൻ വചനം വായിക്കാൻ കൂടുതൽ സമയമെടുത്തു. ഞാനതൊരു മേന്മയായിട്ട് പറയുകയല്ല, അഭിമാനമായിട്ട് പറയുകയല്ല, നിങ്ങൾ പഠിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എൻ്റെ ജീവിതത്തിൽ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തതുകൊണ്ടാണ് ദൈവം എന്നെ നയിച്ച് നടത്തി ഉയർത്തിക്കൊണ്ടുപോയത്. കർത്താവിന് സ്തോത്രം. എൻ്റെ അനാഥാവസ്ഥയിൽ എനിക്ക് താങ്ങും തണലുമായി നിന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ അപകർഷതാബോധം മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ജീവിതത്തിലെ നിരാശകൾ മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ജീവിതത്തിന് അർത്ഥപുഷ്ടി തന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ജീവിതത്തിലെ സമാധാനം തന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ജീവിതത്തിലെ ശാന്തി തന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം വചനതിമധുരം. കർത്താവിന് സ്തോത്രം. മധുരം മധുരം എന്നൊരു പാട്ടുണ്ട്. മധുരം ദൈവത്തിൻ്റെ വചനം മധുരമാണ് എന്ന് ഒരു പാട്ട്, മനോഹരമായൊരു പാട്ടുണ്ട്. നമുക്ക് ആ പാട്ടിപ്പോൾ ഒന്ന് പാടാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടാം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മേത്തരമാമ്പോൾ അതിനോടതുല്യം, തങ്കവും അതിനോടു സമമല്ല. മേത്തരമാമ്പോൾ അതിനോടതുല്യം, തങ്കവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. പാതയിൽ ശോഭിത ശിവമതായി കൂരിരുളാകെ അകറ്റിയിടും. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിയിടും. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം.
ദൈവത്തിന് സ്തോത്രം. തേനിലും തേൻകട്ടയിലും മധുരമായ വചനം. വചനം നിങ്ങളെ ജീവിപ്പിക്കും. വചനം നിങ്ങൾക്ക് വിശ്വാസം തരും. വചനം നിങ്ങൾക്ക് ശത്രുഭീതിയിൽ നിന്ന് മോചനം തരും. വചനം നിങ്ങൾക്ക് രോഗസൗഖ്യം തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വചനം നിങ്ങൾക്ക് സമാധാനം തരും. ദൈവജനമേ, നിങ്ങൾ വചനത്തെ മാനിക്കുക, വചന ശുശ്രൂഷയെ മാനിക്കുക, വചനത്തെ നിങ്ങൾ ആദരിക്കുക. ഈ എഴുതപ്പെട്ട വചനം, ദ ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വായിക്കുക, നിങ്ങൾ മാനിക്കുക, നിങ്ങൾ ധ്യാനിക്കുക. വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആരാണ് ഭാഗ്യവാനെന്ന് സംഗീതക്കാരൻ പറയുന്നു. ആരാണ് ഭാഗ്യവാൻ? അവൻ്റെ നടപ്പ്, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ നിൽപ്പ് ക്രമീകരിക്കുന്നതിനാണ് ഭാഗ്യവാൻ. എന്താണ്? നമുക്കൊന്നുകൂടി വായിച്ച് കേൾക്കാം. ഒന്നാം വാക്യം:
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ദൈവം അനുഗ്രഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആരാണ്? എ പേഴ്സൺ ഹൂ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട മനുഷ്യൻ, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മനുഷ്യൻ. സ്തോത്രം. ലോകത്തോട് ഇണങ്ങിപ്പോകാതെ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകണമെന്നല്ല, ഈ ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. കർത്താവിന് സ്തോത്രം. കർത്താവ് താൻ കുരിശിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ 11 പേരെ കൂട്ടിയിരുത്തി സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പാവിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പാവിക്കുന്നു. സ്തോത്രം. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വള്ളം വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ വള്ളത്തിനുള്ളിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങിപ്പോകും. കർത്താവിന് സ്തോത്രം. ഈ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ചായരുത്. ഈ ലോകത്തിൽ നാം ലയിച്ചു പോകരുത്. നാം ലോകക്കാരല്ല. എപ്പോഴും ഓർത്തുകൊള്ളണം, നാം ലോകക്കാരല്ല, ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ലോകത്തിൽ നിന്ന് വിളിച്ച് മാറ്റി നിർത്തിയവരാണ് നാം ഓരോരുത്തരും. വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. നാം ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ് എന്ന്. ലോകത്തിൻ്റെ ഗതികൾക്കൊത്തവണ്ണം പോകാൻ നമുക്ക് പാടില്ല. ലോകത്തിൻ്റെ മര്യാദകൾക്കൊത്തവണ്ണം ജീവിക്കാൻ നമുക്ക് പാടില്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പാടില്ല. ലോകത്തിൻ്റെ ഗതി വിഗതികൾക്കൊത്തവണ്ണം പോകാൻ നമുക്ക് പാടില്ല. ദൈവത്തിന് സ്തോത്രം. നാം ലോകക്കാരല്ല. സ്തോത്രം. ലോകത്തിൻ്റെ മാന്യതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ പാടില്ല. ലോകമനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം ലോകമനുഷ്യരുടെ ബഹുമതിയല്ല, ലോകമനുഷ്യരുടെ അംഗീകാരമല്ല. ഈ ലോകമനുഷ്യരുടെ റെക്കഗ്നീഷന് വേണ്ടി നാം ആഗ്രഹിച്ച് പോകരുത്. കർത്താവിന് സ്തോത്രം. നാം ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലി ചെയ്യുന്നിടത്ത് ഏറ്റവും വിശ്വസ്തമായി ജോലി ചെയ്യണം, ഏറ്റവും സമർത്ഥമായി ജോലി ചെയ്യണം, ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ലോയലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുന്നിടത്ത് നാം ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. പക്ഷേ അത് ഈ ലോകത്തിലെ കാര്യമാണല്ലോ. എന്നാൽ ഈ ലോകത്ത് നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരിക്കലും നാം ലോകക്കാരല്ല എന്ന് ഓർത്തിരിക്കണം. ആരുടെയും ബഹുമതിക്ക് വേണ്ടി നാം ഒന്നും ചെയ്യരുത്, റെക്കഗ്നീഷന് വേണ്ടി നാം ഒന്നും ചെയ്യരുത്. റെക്കഗ്നീഷന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഈഗോയാണ്. റെക്കഗ്നീഷന് വേണ്ടി, ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് സ്വയമാണ്. ദൈവത്തിന് സ്തോത്രം, അത് പാപമാണ്, അത് ലോകമയത്വമാണ്. ലോകമയത്വം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വേൾഡ്ലിനെസ്, ലോകമയത്വം, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു കൂടരുത്. ഒരു കാരണവശാലും ലോകമയത്വം നമ്മിൽ കടന്നു വരരുത്. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നു, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. സ്തോത്രം. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ ലോകത്തിൽ നിന്നുള്ളതാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്നതാണ്. കർത്താവിന് സ്തോത്രം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ നാം തുടങ്ങുമ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 2:15 വായിക്കാം.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല.
ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ
ലോകത്തെ
സ്നേഹിക്കുന്നുവെങ്കിൽ
അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവയെല്ലാം ലോകത്തിൽ നിന്നുള്ളതാകുന്നു.
ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു.
ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമുക്ക് ഇതെല്ലാം തത്വത്തിൽ അറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നാം പാളിപ്പോകുന്നത്. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം.
സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണമിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം.
സ്തോത്രം. മരണം വിട്ട് ജീവനിൽ കടക്കണം. അതിന് ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരുക. ഒരേ സമയത്ത് ലോകത്തെയും ദൈവത്തെയും സ്നേഹിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരളവിൽ തന്നെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. തന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. തന്നെ തന്നെ മറന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ നാം തുടങ്ങുമ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വസിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എ പേഴ്സൺ ഹു ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടത്, അങ്ങനെയുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കും. അവൻ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കും. അവൻ ഭാഗ്യവാനായിത്തീരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഇനിയും നമുക്ക് ധ്യാനിക്കാനുണ്ട്. അത് ദൈവം കൃപ തന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ധ്യാനിക്കാം. സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. സ്തോത്രം. ലോകം നിങ്ങളെ പായിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ലോകം നമ്മെ വെറുക്കുന്നുവെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. സ്തോത്രം. നാം ധീരതയോടെ ലോകത്ത് നിൽക്കുക. കർത്താവിന് സ്തോത്രം. നമ്മുടെ നിൽപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പ് എല്ലാം നാം ക്രമീകരിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ ആര് എന്ന് 2-ാമത്തെ കാര്യമാണ് ഇന്ന് നാം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ കാര്യം യിരെമ്യ 17:5 ഒന്നുകൂടി നമുക്ക് വായിച്ച് കേൾക്കാം. 1-ാമത്തെ കാര്യം ജഡത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ
യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു
മനുഷ്യനിൽ ആശ്രയിച്ച്
ജഡത്തെ തന്റെ ഭുജമാക്കി
ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാഗ്യവാനാര എന്ന് പറയുന്നു
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഒന്നാമത്തെ ഭാഗ്യവാൻ നാം ഇപ്പോൾ കണ്ടത് യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത് നാം കണ്ടത് ഒന്നാം സങ്കീർത്തനം ആദ്യത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ നടപ്പ്, അവൻ്റെ നിൽപ്പ്, അവൻ്റെ ഇരിപ്പ്, ഇതെല്ലാം അവൻ സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു വിഭാഗമായി നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലോകമയത്വം പൂർണ്ണമായി വിട്ടുപോയിട്ടുണ്ടോ? ലോകമയത്വം, ഈ ലോകത്ത് കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന പാഠം, ലോകത്തിൽ നിന്ന് കർത്താവിന് ലഭിച്ചത് കുരിശാണ്. ഈ ലോകം കർത്താവിന് കുരിശ് നൽകി. കർത്താവിന് സ്തോത്രം. നാം ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരായി നിന്നാൽ കുരിശ് നമുക്ക് നേരിടേണ്ടി വരും. കർത്താവിന് സ്തോത്രം. അത് പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിന് സ്തോത്രം. അന്നത്തെ സമൂഹം കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. അന്നത്തെ സമൂഹം കർത്താവിനെ വെറുത്തു, കർത്താവിനെ പകച്ചു, കർത്താവിനെ അവരെ ക്രൂശിലേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ ഭരണാധികാരികൾ കർത്താവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം നമുക്കറിയാവുന്ന വസ്തുതകളാണ്. നമുക്കും അതുപോലുള്ള ജീവിതത്തിനെല്ലാം നമുക്കും ചില സമർപ്പണങ്ങൾ വരണം. തന്നെ തന്നെ തിരിച്ച് കുരിശെടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുവാൻ നാം തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുകയുള്ളൂ, ആത്മീയ ജീവിതം ഫലപ്രദമായി തീരുകയുള്ളൂ. നമ്മുടെ പാപം വഹിച്ച് കുരിശിൽ മരിച്ച യേശുവിനെ കാണുക. ലോകം മായ, ലോകം താൽക്കാലികം, ക്ഷണികമായ സന്തോഷം എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിന് പിറകെ നാം പോകാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകാൻ തുടങ്ങും. എൻ്റെ പാപം വഹിച്ച എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നു. അവൻ്റെ തിരക്തം എൻ്റെ സകല പാപവും കഴുകി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്. യേശു എൻ്റെ സ്വന്തമാണ്. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുമാത്രം പോരാ, യേശുവിൻ്റെ സ്വന്തമെന്നുള്ള ആ ഉറപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലോകം നിങ്ങളെ ഭയക്കും, ലോകം നിങ്ങളെ വെറുക്കും. സാരമില്ല, നിങ്ങൾ ലോകക്കാരല്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ജീവിതം. ഈ ലോകത്തിൻ്റെ ഗതികൾക്ക് വിരുദ്ധമായി തന്നെയാണ് നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ, ലോകക്കാരല്ലാതെ നിൽക്കുമ്പോൾ, അപ്പോൾ ലോകത്തിൽ നിങ്ങൾ പറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ നിങ്ങൾ കാഹളനാദം കേൾക്കും, ദൈവത്തിൻ്റെ ഗംഭീരനാദം കേൾക്കും, പ്രധാനതയുടെ ശബ്ദം കേൾക്കും, ദൈവത്തിൻ്റെ കാഹളം കേൾക്കും. അപ്പോൾ നിങ്ങൾ പറന്നുയരും. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നെത്തും. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇതെല്ലാം ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളൂ, കർത്താവിന് സ്തോത്രം. ഇതുപോലെ ഒരു ദിവസം അന്ന് നാം ഭൂമിയുടെ മേലാണെങ്കിലും അല്ല ഭൂമിക്കടിയിലാണെങ്കിലും ശരീരത്തിൽ ജീവനോടുകൂടിയാണെങ്കിലും അല്ല ശരീരം വിട്ടുപോയി നാം കല്ലറയിൽ കിടക്കുകയാണെങ്കിലും എന്നാൽ ഒരു നാൾ നാം ആ കാഹളനാദം കേൾക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നെറ്റിയിൽ കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ അടയാളം ഉണ്ടായിരിക്കും. കർത്താവിന് സ്തോത്രം. ആ തിരക്തത്തിൻ്റെ അടയാളമുള്ളതുകൊണ്ട്, കർത്താവിൻ്റെ തിരക്തത്താൽ നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, കർത്താവിൻ്റെ കൃപയാൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചതുകൊണ്ട്, നാം കർത്താവിൻ്റെ അത്ഭുത സ്നേഹത്താൽ നാം രക്ഷ അനുഭവിച്ചതുകൊണ്ട് അന്ന് ആ തിരുസന്നിധിയിലേക്ക് പറന്നുയരുന്ന
വിശുദ്ധന്മാരുടെ നിലയിൽ നിൽക്കാൻ നമുക്കും സാധിക്കും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുങ്ങുക. കർത്താവിൻ്റെ വലിയ നാവും മുഖത്തുപെടട്ടെ. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഇനി ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ അതിവേഗം അതിവേഗം നിങ്ങൾ ഒരുങ്ങുക. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കാൻ ഒരുങ്ങുക. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി നിങ്ങൾ നിൽക്കുക. ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡായി നിങ്ങൾ നിൽക്കുക. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടതായി നിൽക്കുക. നടപ്പ് ക്രമീകരിക്കുക, നിൽപ്പ് ക്രമീകരിക്കുക, ഇരിപ്പ് ക്രമീകരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭാഗ്യശാലികളായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവനുള്ള ദൈവമേ, അവിടുത്തെ വചനം പറയുവാൻ അടിയന് ഇന്നും നീ ആരോഗ്യം തന്നു, കൃപ തന്നു, ആയുസ് തന്നു. അതിനായി നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. വചനപ്രകാരം ജീവിക്കുവാനുള്ളതായ ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പരിപാലിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. പൊന്നേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.